നമ്മുടെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായമാണല്ലോ പഠിച്ചത്. നാം കണ്ടത് പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ. അവിടെ മത്തായി 6:6-7 വാക്യങ്ങൾ യേശു പഠിപ്പിച്ചു. 5:5-7 എങ്ങനെ പ്രാർത്ഥിക്കരുത്. നമ്മുടെ പ്രാർത്ഥന രഹസ്യമായിരിക്കണം, മറ്റ് ആളുകളിൽ മതിപ്പുളവാക്കാനല്ല. പിന്നെ അവൻ പഠിപ്പിച്ചു, നാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങണം, അത് അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം കൊണ്ടുവരും. അത് നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലുള്ള ഒരു പിതാവ് നമ്മളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നവൻ, അവന്റെ ജ്ഞാനം പൂർണ്ണമാണ്, അവൻ സ്വർഗത്തിലാണ്. അത് തെളിയിക്കുന്നു അവൻ സർവശക്തനാണെന്ന്. അതുകൊണ്ട് ഒരിക്കൽ നാം ഇത് മനസ്സിലാക്കിയാൽ, അവന്റെ പൂർണ്ണ സ്നേഹത്തിലും ജ്ഞാനത്തിലും അവൻ സർവശക്തനാണ്, എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ. അവന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല, എല്ലാം അവന് കഴിയും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരിക്കൽ നാം അവിടെ എത്തിയാൽ നമുക്ക് ഈ പ്രാർത്ഥനയിൽ നിന്ന് നോക്കാം. അവിടെ 6 കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ പറയുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞ പോലെ ഈ പദങ്ങൾ അവിടെ കാണുന്നേയില്ല. ഞാൻ, എൻ്റേത്, എനിക്ക് ഈ പ്രാർത്ഥനയിൽ കാണുന്നേയില്ല. ഇവിടുത്തെ യാചനകൾ 1-ാമത് ദൈവത്തെ സംബന്ധിച്ചാണ്. അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടണേ, അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ ഇഷ്ടം നടക്കണം. അതിനുശേഷം നമ്മുടെ ആവശ്യങ്ങൾ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം തരണം, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇവിടെ ദൈവസംബന്ധമായ 3 പ്രാർത്ഥനകൾ, അവിടുത്തെ രാജ്യം, അവിടുത്തെ പേര്, അവിടുത്തെ ഇഷ്ടം. അടുത്ത 3 പ്രാർത്ഥനകൾ എന്നെ സംബന്ധിച്ചുള്ളതല്ല, അതെന്നെ സംബന്ധിച്ചും എൻ്റെ കൂട്ടു സഹോദരന്മാർക്കും. അവരും ദൈവമക്കളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എനിക്ക് തരണമേന്നല്ല, ഞങ്ങൾക്ക് തരണേ തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് ആദ്യമായി നമുക്ക് 3 അപേക്ഷകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മഹത്വവും അവൻ്റെ പേരും. 1-ാമത്തെ അപേക്ഷ, പ്രാർത്ഥന കടന്നു വരേണ്ട നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ അധരങ്ങളിൽ കൂടെ അല്ല. അധരത്തിൽ നിന്ന് മാത്രം വരുമ്പോൾ നമ്മൾ അഭിനയിക്കുന്നവരാണ്, നമ്മളൊരു ഭാഗം അഭിനയിക്കുകയാണ്. യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു വരണം. എന്തായിരിക്കണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? നാം ദൈവത്തോട് പറയണം, എൻ്റെ അന്തരാത്മാവിൽ എൻ്റെ ഭാരം, എൻ്റെ 1-ാമത്തെ അപേക്ഷ, അത് അവിടുത്തെ നാമം വിശദീകരിക്കണമെന്നാണ്. അത് വിശുദ്ധീകരിക്കപ്പെടണം, മഹത്വമുള്ളതാകണം. ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് ഞാൻ വസിക്കുന്ന എൻ്റെ ഈ നാട്ടിൽ, ഞാൻ വസിക്കുന്ന രാജ്യത്തിൽ, ഞാൻ വസിക്കുന്ന പട്ടണത്തിൽ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ സ്നേഹിതന്മാരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധം നിങ്ങൾ വ്യത്യാസപ്പെടുത്തിയാൽ, ഇപ്പം മുതൽ, ഇന്നു മുതൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായിരിക്കണം ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ഭാരം. നിങ്ങൾ കാണും നിങ്ങളുടെ ജീവിതം മുഴുവനും വ്യത്യാസപ്പെടുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. എല്ലാ പ്രാർത്ഥനയും, ഈ ലോകത്തിലുള്ള മിക്ക ആളുകളുടെ, എല്ലാ മതത്തിലുള്ളവരുടെയും, അത് മനുഷ്യകേന്ദ്രീകൃതമാണ്. മനുഷ്യകേന്ദ്രീകൃതമായ ഒരു സുവിശേഷം എന്നുണ്ട്, അത് ശരിയായ സുവിശേഷമല്ല. അത് ദൈവകേന്ദ്രീകൃതമാണ്. ദൈവത്തിന് നമ്മിൽ നിന്ന് ചിലത് വേണം. നാം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയുമാണ് ആദ്യം അന്വേഷിക്കുന്നതെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. എന്നാൽ മറ്റു കാര്യങ്ങൾ ആദ്യം അന്വേഷിക്കുന്ന ഒരു സുവിശേഷമാണെങ്കിൽ അത് തെറ്റായ സുവിശേഷമാണ്. ഈ മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാറോ വീടോ അതുപോലുള്ള കാര്യങ്ങൾ, ആരോഗ്യം ഒരു നല്ല കാര്യമാണ്, എന്നാൽ അതുമായിരിക്കരുത് ആദ്യ കാര്യം. ആളുകൾ നിങ്ങളുടെ പേര് പുഴിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നെങ്കിൽ സാരമില്ല. യേശുവിന്റെ നാമം നിന്ദിക്കപ്പെടുന്നു, നീ പാർക്കുന്നിടത്ത്, നിന്റെ രാജ്യത്തിൽ, അതേക്കുറിച്ച് ചിന്തയുള്ളവനായിരിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം എന്നാരി, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ നടുവേദന സാരമില്ല, എന്റെ ദാരിദ്ര്യം സാരമില്ല, ഞാൻ കടന്നു പോകുന്ന ഈ കാര്യങ്ങൾ എന്തു വില കൊടുത്തും അവിടുത്തെ രാജ്യം മഹത്വപ്പെടണം. അങ്ങനെ ഒരാൾ കണ്ടെത്തും തന്റെ നടുവേദന മാറിയതായിട്ട്, മറ്റ് പല കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടത്. കാരണം ദൈവം ശ്രമിക്കുന്നത് നമ്മളെ നമ്മുടെ കാലിൽ നിർത്തുകയാണ്. ഈ മുഴു ലോകത്തിലും ആളുകൾ തലകീഴായി നടക്കുന്നവരാണ്. ദൈവം നമ്മളെ നമ്മുടെ കാലിൽ നിർത്താൻ, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പം അവന്റെ കാലിൽ നടക്കാനാണ്. ആത്മീയമായി പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ആളുകൾ തലതിരിഞ്ഞു നടക്കുകയാണ്. അവർ ദൈവത്തെ താഴെയിട്ടു, അവരുടെ ആവശ്യങ്ങൾ മേലെ വന്നു. അതാണ് തലതിരിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കി. വേദപുസ്തകം പറയുന്നു എല്ലാ മനുഷ്യന്റെയും തല ക്രിസ്തുവാണ്. ക്രിസ്തു ആയിരിക്കണം എല്ലാത്തിനും മേലെ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണോ നിങ്ങൾ നടക്കുന്നത്? ക്രിസ്തുവും അവന്റെ രാജ്യവുമായിരിക്കണോ ഏറ്റവും മേളയിൽ? അങ്ങനെയാണോ? അല്ല, നേരെ തിരിച്ചാണ്. ഏറ്റവും വിലയില്ലാത്ത കാര്യം അത് മേളിലായിരിക്കുന്നു. മനുഷ്യൻ തല കുത്തി നടക്കുന്നവന്റെ കാല് മേളിലാണ്. ദൈവം പറയുന്നത് കേൾക്കുക, ഇങ്ങനെ നടക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, ശരിയായി തിരിയുക. നാം ശരിയായി തിരിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, തലകുത്തി നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് നടക്കാൻ കഴിയും, നിങ്ങൾ എത്ര വലിയ ഓട്ടക്കാരനാണെങ്കിലും. ക്രിസ്തുവിനെ ഒന്നാം സ്ഥാനത്താക്കിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ നടക്കാൻ കഴിയും. ജീവിതത്തിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ ആത്മീയ വളർച്ച അത്ഭുതകരമായിരിക്കും. അത് സത്യമാണ്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പേരിനെ കുറിച്ച് ആദ്യം വിചാരമുള്ളവനായിരിക്കുക, അവിടുത്തെ നാമം ചിന്തിക്കുക. ഇന്ന് ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവനെക്കുറിച്ച് പറയുന്ന ഒത്തിരി തെറ്റായ കാര്യങ്ങൾ കൊണ്ട് അനേക സിനിമകൾ അവനെതിരെ അവന്റെ നാമത്തെ നിന്ദിക്കാനായിട്ട് ഹോവർഗ അനുരാഗി, അവൻ വിവാഹിതനായിരുന്നു, ഇങ്ങനെയുള്ള ഒത്തിരി കള്ളങ്ങൾ അവന്റെ നാമം നിന്ദിക്കപ്പെടുന്നു. നിങ്ങൾക്ക് വിചാരമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നിന്ദിക്കപ്പെടുന്നതിൽ മാത്രമേ നിങ്ങൾക്ക് വിചാരമുള്ളൂ? അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത വളർച്ചയിൽ നാം മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് വിചാരമായിട്ട് യേശുവിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എന്റെ നാട്ടിൽ ദൈവമേ ലോകം അറിയണേ, യേശു ക്രിസ്തുവാണ് കർത്താവെന്ന് ആ നാമത്തിന്റെ പേരിൽ അവർ വിറയ്ക്കട്ടെ. അവരുടെ എല്ലാ ദൈവങ്ങളെയും എറിഞ്ഞു കളഞ്ഞിട്ട് അവർ നിന്നിൽ വിശ്വസിക്കുമാറാണേ. നിന്റെ നാമം ബഹുമാനിക്കപ്പെടണം, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആളുകൾ ഈ സത്യം അറിയണം, ദൈവത്തെ അറിയണം. നാം ആരെയും നിർബന്ധിക്കുന്നില്ല. അനേക ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ആളുകളെ നിർബന്ധിച്ച് പരിവർത്തനം നടത്തുക. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ച് ഒരാളെ പരിവർത്തനം വരുത്തിയാൽ അതൊരു പരിവർത്തനമേ അല്ല, ഒരിക്കലുമല്ല. സർവശക്തനായ ദൈവം നമ്മളെക്കാളൊക്കെ ശക്തിയുള്ളവൻ, എന്നാൽ അവൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അവൻ എല്ലാവരെയും അനുവദിക്കുന്നു, അവരെ ഏത് മതത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു ആ മതത്തിൽ വിശ്വസിക്കാൻ. നാം ചെയ്യുന്നത് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആരെങ്കിലും സന്തോഷത്തോടെ, ഹൃദയപൂർവ്വം, വിശ്വാസത്തോടെ യേശുവിനെ അംഗീകരിക്കണമെങ്കിൽ ഒരു പ്രലോഭനവുമില്ലാതെ, പടം കൊടുക്കാതെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളില്ലാതെ, കാരണം അവർ യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക്, കാരണം കർത്താവ് അവരുടെ പാപത്തിനായിട്ട് മരിച്ചു. അവർ മാത്രമാണ് ദൈവത്തിന് വേണ്ടത്, യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക്. എന്തെങ്കിലും നിർബന്ധത്താൽ, മറ്റേതെങ്കിലും വിധത്തിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലി കൊടുത്ത് അത് കർത്താവിനെ പൂർണ്ണമായിട്ട് നിന്ദിക്കുകയാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നോന്ന് അറിയത്തില്ല, ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അവർ യേശുവിനെ പ്രതിനിധീകരിക്കുന്നവരല്ല. അല്ല, നാം ആളുകളെ ഉത്സാഹിപ്പിക്കുന്നു യേശുവിനെ നാമം വിശദീകരിക്കപ്പെടാനെ പ്രാർത്ഥിക്കാൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടാൻ. രണ്ടാമത് അതിതാണ്, നിന്റെ രാജ്യം വരണമേ. നിങ്ങൾക്കറിയുമോ, ഈ ഭൂമിയിലുള്ള എല്ലാ അഴിമതിയും ദുഷ്ടത കാരണം ഈ ലോകം ഇന്ന് ഭരിക്കുന്നത്, ഈ ലോകം ഭരിക്കുന്നത് ദൈവമല്ല, പിശാചാണത് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൈക്കൂലി, അഴിമതി, ദുഷ്ടത, അസൽമാർഗീയത, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് മനുഷ്യൻ കഷ്ടപ്പെടുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കഷ്ടപ്പെടുന്നു. എന്താണ് നാം പ്രാർത്ഥന? കർത്താവേ, യേശു കർത്താവേ, നീ എപ്പോഴാണ് മടങ്ങി വരുന്നത്? നിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത്, അതാണ് നമ്മളെ വിചാരപ്പെടുത്തേണ്ട രണ്ടാമത്തെ കാര്യം. അതുപോലെ സഭ, ഞാൻ പറയുന്നത് ആ കെട്ടിടത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ചല്ല, ക്രിസ്ത്യാനികളായിട്ടുള്ള ചെറിയ കൂട്ടത്തെ പറ്റിയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ ഇത് കാണിച്ചു കൊടുക്കണം ആളുകളെ, ഇത് എന്താണ് ദൈവരാജ്യമെന്ന്. സഭ, ദൈവമക്കളുടെ കൂട്ടായ്മ, ഇത് മറ്റുള്ളവരെ കാണിക്കണം. ദൈവരാജ്യം ഇങ്ങനെയാണ്, അതിൻ്റെ ചെറിയൊരു രുചി നമ്മൾ ഈ ലോകത്തിൽ കാണിക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യമെന്ന്. എന്നാൽ ഇവിടെയും നമുക്ക് കാണാം, മിക്ക ക്രിസ്ത്യാനികൾ ഈ കാര്യത്തിൽ പരാജയമാണ്. ഈ കാര്യത്തിലേക്ക് വരുമ്പം ദൈവരാജ്യത്തിൻ്റെ മൂല്യവും അർത്ഥവും കാണിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ മാനസാന്തരപ്പെടണം. കർത്താവേ, ഞങ്ങൾ സത്യമായിട്ടും ആഗ്രഹിക്കുന്നു, നിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരണം. ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കൂടി വരുന്ന ഈ ചെറിയ സ്ഥലത്ത്, അവിടെ നിന്റെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ തെളിവായി കാണപ്പെടട്ടെ. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് വരണേ, നിന്റെ രാജ്യം എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ സ്ഥാപിക്കണേ, സ്വതന്ത്രമാക്കണേ ഈ മനുഷ്യകുലത്തിന്റെ വേദനയും പ്രയാസങ്ങളിൽ നിന്നും. നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്താലും, കഷ്ടപ്പെടുന്ന മനുഷ്യനെ എല്ലാ തരത്തിൽ സഹായിച്ചാലും, വിധവമാരെയും സാധുക്കളെയും ദരിദ്രരെയും മറ്റെല്ലാവരെയും, അങ്ങനെ നാം എന്തൊക്കെ ചെയ്താലും ഒരു ബക്കറ്റിൽ ഒരു തുള്ളി പോലേ ഉള്ളൂ, കാരണം ആവശ്യം അത്രയധികമാണ്. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരിക എന്നുള്ളതാണ്. അവൻ തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ അത് സമാധാനത്തിന്റെ രാജ്യമാണ്. നമുക്ക് അതിനായിട്ടൊരു ഭാരമുണ്ടായിരിക്കണം അവൻ എത്രയും പെട്ടെന്ന് വരാൻ. അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തേത്, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമേ. അത് ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതിന് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലെല്ലാം നടക്കണം, എന്നാൽ നിന്റെ സ്വന്തം ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കാതെ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ദൈവവചനം വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാ ഭൂമിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? നിന്റെ ജീവിതത്തിൽ ഒന്നാമത് നടക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം. കർത്താവേ, നിന്റെ ഇഷ്ടം ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ നടക്കുന്നത് പോലെ. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാ സ്വർഗത്തിൽ നടക്കുന്നത്? ദൂതന്മാരെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുകയല്ല. ചിലപ്പോൾ ക്രിസ്ത്യാനികളോട് പറയാണ്ട് പോയി എന്തെങ്കിലുമൊക്കെ കർത്താവിനായി ചെയ്യുക. കർത്താവ് അത് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ദൂതന്മാർ ചെയ്യുന്നത്? എന്താണ് ഗബ്രിയേൽ ചെയ്യുന്നത്? അവൻ കാത്തിരിക്കും ദൈവത്തിന് മുമ്പാകെ. അത് പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ കാത്തിരുന്ന് ദൈവത്തോട് പറയും, സർവശക്തനായ ദൈവമേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വലിയ ഓഫീസുകളിലെ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. അവനൊരു ദാസനാണ്. ഒരു കാവൽക്കാരനെ പോലെ ആ കതകിന് വെളിയിൽ മാനേജിംഗ് ഡയറക്ടർ, നമ്മളവനെ ഒരു പ്യൂണെന്ന് പറയുന്നു, അവിടെ ആ മാനേജറെ ബെല്ലടിച്ചാൽ അവനെ കഥ തുറന്ന് ചെല്ലുന്നു, സാറേ ഞാൻ എന്ത് ചെയ്യണം? പോയി ഫയൽ ഒരിടത്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും. അവൻ തിരിച്ചു വന്ന് അവൻ്റെ കസേറയിലിരിക്കുന്നു. ഇങ്ങനെ നാമം കർത്താവിനായിട്ട് കാത്തിരിക്കണം. അവിടുത്തെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം സ്വർഗത്തിലെ പോലെ. എനിക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ. എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ഒരു ജോലിയുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് എൻ്റെ അന്തരാത്മാവിൽ ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു. നിനക്കായിട്ട് കർത്താവ്, നിന്നെ കേൾക്കാൻ. നിങ്ങൾക്കറിയാമോ, ഈ പോലീസുകാർ, അവരുടെ കയ്യിൽ ഒരു വോക്കി ടോക്കി ഉണ്ടായിരിക്കും. അതെപ്പോഴും ഓണായിരിക്കും, എപ്പോഴും അതിൽ കൂടെ സംസാരിക്കുന്നില്ല. അവർ പോകുന്നു, ട്രാഫിക് നിയന്ത്രിക്കും, അങ്ങനെ ഏതെങ്കിലും ജോലി. എന്നാൽ ഇതെപ്പോഴും ഓണായിട്ടിരിക്കുകയാണ്, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ബെൽറ്റിൽ തൂക്കിയിട്ടുകൊണ്ട് അവരവരുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ കേട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർക്ക് വിളി വരും ജോലിയുടെ ഇടയിൽ പെട്ടെന്ന്, ഒരു ദിവസം രണ്ടോ മൂന്നോ പറയും. എന്നാൽ അത് എപ്പോഴും ഓണാണ്. അവർക്കൊരു വിളി കിട്ടിയാൽ പെട്ടെന്ന് പ്രതികരിക്കും, പ്രത്യേകിച്ച് ഇവിടെ പോവുക. എല്ലാം ഇട്ടിട്ട് അവർ പോകുന്നു. അങ്ങനെ ആയിരിക്കണം നാമം. അങ്ങനെയാണ് ദൂതന്മാർ, എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. അവർ പെട്ടെന്ന് തന്നെ ചെയ്യുന്നു. അവർ ചെയ്യുന്നതെല്ലാം വിട്ട് കളഞ്ഞിട്ട് അത് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നിന്റെ ഹിതം കേട്ടാൽ ഉടനെ തന്നെ പെട്ടെന്ന് അവരത് സന്തോഷത്തോടെ ചെയ്യുന്നു. അവരത് ചെയ്യുന്നത് വളരെ പ്രയാസത്തോടും പ്രബുറപ്പോടും കൂടെ അങ്ങനെയല്ല, സന്തോഷത്തോടെ അത് ചെയ്യുന്നു. മൂന്നാമത്, അവരത് പൂർണ്ണമായിട്ട് ചെയ്യുന്നു. അവർ പകുതി എഴുതേജ് തിരിച്ചു വരികയല്ല. യേശു കാൽവറിച്ചത് നിവൃത്തിയായെന്ന് പറഞ്ഞു. ഇത് ആയിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ തത്വം. അവൻ്റെ അമ്മ പോയി അവനോട് ആ കുളത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ, 12 വയസ്സുള്ള ഒരു ബാലനായിരിക്കുമ്പോൾ അവൻ പകുതി വെള്ളമല്ല കൊണ്ടിരുന്നു, അവൻ പാത്രം നിറച്ചും കൊണ്ടുവരും. ഇത് ചെറിയ കാര്യമാണോ? നിന്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം, സ്വർഗത്തിൽ നടക്കുന്ന പോലെ തന്നെ. കർത്താവ്, എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം, നിനക്കായിട്ട് കാക്കുന്നു, നിന്റെ ശബ്ദം കേട്ടാൽ ഉടനെ തന്നെ ഞാനത് ചെയ്യും, സന്തോഷത്തോടെ പൂർണ്ണമായിട്ടും. അങ്ങനെ നിന്റെ ഇഷ്ടം ചെയ്യും. എൻ്റെ എല്ലാ കാര്യത്തിലും നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ പ്രാദേശിക സഭയിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജീവിക്കുന്ന പ്രദേശത്തും ഞാൻ ജീവിക്കുന്ന രാജ്യങ്ങളിലും അവിടുത്തെ ഇഷ്ടം പൂർണ്ണമായിട്ട് നടക്കണം, സ്വർഗത്തിൽ നടക്കുന്ന പോലെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് ദൈവത്തിൻ്റെ പേര്, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം. എൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ എന്നിൽ നിന്ന് മാറി ദൈവത്തിൽ കേന്ദ്രീകൃതമായി. നന്മതിന്മകളുടെ വൃക്ഷം ആദാം തെരഞ്ഞെടുത്ത സമയത്ത് അവൻ തന്നെ തന്നെ കേന്ദ്രീകൃതമായ ജീവിതം തിരഞ്ഞെടുക്കുകയാണ്. എന്നിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ്, ദൈവത്തിൽ കേന്ദ്രീകൃതമായ ജീവിതമല്ല. ജീവവൃക്ഷം ദൈവത്തിൽ കേന്ദ്രീകൃതമായ ജീവിതമാണ്, അതവന് വേണ്ട. ജീവവൃക്ഷത്തിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് യേശു ഭൂമി വന്നത്. ദൈവത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം, അതിന് നമ്മുടെ തല മേളിൽ. നിങ്ങളിൽ കേന്ദ്രീകൃതമാകുമ്പോൾ നിങ്ങൾ തല കുത്തി നടക്കുന്നതാണ്, നിങ്ങൾ തല തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 17:11 പൗലോസും മറ്റപ്പസ്തോലരും അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണെന്ന് പറഞ്ഞു. എന്നാൽ പറയേണ്ടിയിരുന്നത് അവർ ലോകത്തെ ശരിയായി തിരിച്ചു. അത് തലതിരിഞ്ഞതുപോലെ തോന്നി, കാരണം എല്ലാവരും തലതിരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത് ശരിയായ തിരിച്ചിലായിരുന്നു. അവർ പറഞ്ഞത് ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. അതിനാണ് യേശു ഭൂമിയിൽ വന്നത്. ഒരിക്കൽ നാം അത് ചെയ്താൽ അതിനുശേഷം നമ്മുടെ ആവശ്യം, അത് ശരിയാണോ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിശ്ചയമായിട്ടും ശരിയാണ്. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? നിശ്ചയമായിട്ടും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. ആ ചെറിയ പ്രാർത്ഥനയിൽ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണേ. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം കാണാനല്ല ആഗ്രഹിക്കുന്നു. നീ വിശപ്പുള്ളവനാണെങ്കിൽ, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരും വിശപ്പുള്ളവരാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കല്ല, ദൈവമേ എനിക്ക് ഭക്ഷണം തരണേന്ന്. അവരുടെ കാര്യം എങ്ങനെയാ? നിന്റെ കുടുംബം ആവശ്യത്തിലിരിക്കുന്നെങ്കിൽ, കൂട്ടു സഹോദരന്മാരുടെ ഫാമിലിയിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നോ? കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി പ്രാർത്ഥിക്കുന്ന പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിനക്കായിട്ടും പ്രവർത്തിക്കും, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കരുതുമ്പോൾ. 40 കൊല്ലമായിട്ട് ഞാനത് കാണുന്നു. ഞാനത് തെളിയിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയാൽ ദൈവം പ്രത്യേകമായി നിന്റെ കുടുംബത്തെ കരുതും. അതുകൊണ്ട് എനിക്ക് തരണമെന്നല്ല, ഞങ്ങൾക്ക് തരണമേ. വ്യത്യാസപ്പെടുത്തുക നമ്മുടെ ചിന്താധാര. ഇങ്ങനെയല്ല, ഒരു സൂത്രവാക്യം പോലെ അത് ഏറ്റുപറയുക അല്ല. സത്യസന്ധമായി നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നിങ്ങളിലുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് കൊടുക്കണേ അവരുടെ ആഹാരം. നമ്മൾ സന്യാസിമാരെ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ല. ഞങ്ങൾക്ക് തന്നെ എനിക്കും ഭക്ഷണം ആവശ്യമാണ്. എന്റെ കുഞ്ഞുങ്ങൾ വിവാഹിതരാണോ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും കുഞ്ഞുങ്ങൾ വിവാഹിതരാണോ? മറ്റുള്ളവരുടെ ആവശ്യം, എനിക്ക് വീട് ആവശ്യമാണ്, അവർക്കും വീട് ആവശ്യമാണ്. എനിക്ക് ജോലി ആവശ്യമാണ്, അവർക്കും ജോലി ആവശ്യമാണ്. ആ ചെറിയ പ്രാർത്ഥനയിൽ ഇന്ന് ഞങ്ങൾക്ക് ആഹാരം തരണമേ, അതിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടി ആഹാരം തരണമേ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളുന്നു. ഭക്ഷണം, വസ്ത്രം, വീട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. കാരണം അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയെങ്കിലേ അവർ വളർന്നു വരുമ്പോൾ അവർക്കൊരു ജോലി കിട്ടൂ. അങ്ങനെ അവർക്ക് കിട്ടും അവർക്ക് വേണ്ടിയ ഭക്ഷണം, വസ്ത്രം, അതുപോലെ വീട്. അതുകൊണ്ട് ഞാൻ കാണുന്നു ഭൂമിയിലുള്ള ഈ കാര്യത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഭക്ഷണം, വസ്ത്രം, വീട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാം. നിങ്ങൾ രോഗിയാകുമ്പോഴുള്ള ചികിത്സ, ശാരീരികാരോഗ്യം, ശാരീരികാരോഗ്യത്തിനായിട്ടുള്ള പ്രാർത്ഥന, ഇതെല്ലാം ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇതാണ്: കർത്താവെ, ആരോഗ്യമുള്ള ഒരു ജീവിതം നടത്താൻ എന്നെ സഹായിക്കണേ. അങ്ങനെ എന്റെ ഉപജീവനം, എന്റെ കാര്യം നോക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് എനിക്ക് മന്ന കിട്ടുമെന്നല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ജോലി ചെയ്ത് ഞാൻ എന്റെ വരുമാനം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു വീട് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു, എന്റെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി. ഇതെല്ലാം ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. അത് ചോദിക്കുന്നത് 100% ശരിയായ ഒരു കാര്യമാണ്. ദൈവം നീ ചോദിക്കുന്നതിനേക്കാൾ അധികം നൽകും. ദൈവം ഒരുപക്ഷെ നിനക്ക് ഐസ്ക്രീമും തരും, അപ്പം മാത്രമല്ല. എന്നാൽ നീ ചോദിക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും ചോദിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മെയിൻ ഫോക്കസ് അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: നാം ദൈവത്തോട് ആഡംബരമല്ല ചോദിക്കുന്നത്. ദൈവം അങ്ങനെ ചിലത് തരുന്നെങ്കിൽ നന്നാണ്, കുഴപ്പമില്ല. എന്നാൽ അത് വാങ്ങാൻ കടക്കാരനാവരുത് ഒരിക്കലും. ദൈവം നിങ്ങളുടെ സാമ്പത്തികം വലുതാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നതിൽ ചിലത്, സമയം ലാഭിക്കാനുള്ള ഏതെങ്കിലും ഉപകരണം, ചില വിലയുള്ള വസ്തുക്കൾ, നിങ്ങളുടെ യാത്ര സുഖകരമാക്കാൻ വേണ്ടി. അതിലൊരു തെറ്റുമില്ല. എന്നാൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കേന്ദ്രബന്ധുവാക്കല്. അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടിയെന്ന പോലെ. അത് ദൈവത്തിന് വിടുക. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അവൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യം അവൻ നിങ്ങളുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും നല്ലതല്ലാത്തത്. അതുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് തെറ്റല്ല. അത് 4-ാമത്തെ കാര്യമായി ഓർക്കുക. ഈ പ്രാർത്ഥന ഇതിന് പിന്നാലെയാണ് അവിടുത്തെ ഇഷ്ടം നടക്കണം. മറ്റൊരു വാക്കിൽ, ഞാനിത് പ്രാർത്ഥിക്കുന്നത് നീ എനിക്ക് ആരോഗ്യം തരണം, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ പോലെ. അതാണ് വിഷയം. എന്തിനാണ് എനിക്കിതെല്ലാം? എനിക്കെന്തിനാണ് ഭക്ഷണം, വസ്ത്രം, വീട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരം? എനിക്ക് അവിടുത്തെ ഇഷ്ടം ചെയ്യണം. അതാണ് നമ്മൾ പ്രാർത്ഥിച്ച ആദ്യത്തെ കാര്യം. അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കണം സ്വർഗത്തിലെ പോലെ. അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി കർത്താവ്, ഇന്ന് എനിക്ക് ആഹാരവും വസ്ത്രവും അതുപോലെ താമസിക്കാൻ ഒരു വീടും എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോടുള്ള കാര്യം, അങ്ങനെ അവരും അവരുടെ തലമുറയിൽ ദൈവം ഇഷ്ടം ചെയ്യണം. അടുത്ത പ്രാർത്ഥനയിലേക്ക് പോകാം. ഇത് ശ്രദ്ധിച്ചോ, പാപക്ഷമ പോലും ഇന്ന് എനിക്കുള്ള ഭക്ഷണം തരണേ എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അത് പഠിപ്പിക്കുന്നത് ഭൗതിക വസ്തുക്കളെ കുറിച്ച് ചോദിക്കുന്നത് തികച്ചും ന്യായമാണോ? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ. അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ദൈവം നിങ്ങളോട് എങ്ങനെ ക്ഷമിക്കണം? അത് ഇതുപോലെയാണ്: നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരാളോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ. നിങ്ങളെ ഉപദ്രവിച്ച ഒരാൾ നിങ്ങളുടെ അടുക്ക വരുമ്പം, ശരി, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, എന്നാൽ എനിക്കത് മറക്കാൻ കഴിയില്ല, നീ എന്നോട് ചെയ്ത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അതുപോലെ എന്നോട് ക്ഷമിക്കണേ. ദൈവം പറയും, ഞാനും നിന്നോട് ക്ഷമിച്ചു, എന്നാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല, നീ എന്നോട് മത്സരിച്ച ആ കാര്യം. അങ്ങനെയുള്ള ക്ഷമ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നു, കേൾക്കുക, നിന്റെ കഴിഞ്ഞ കാലത്ത് നീ ചെയ്ത് ഒന്നും ഓർക്കാൻ ഞാൻ എന്നെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവം ഇങ്ങനെ എന്നോട് ക്ഷമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നത് നീയും അതുപോലെ തന്നെ ക്ഷമിക്കണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഈ ആറ് പ്രാർത്ഥനകൾക്കുള്ളിൽ, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം ഈ കാര്യം പിന്നെയും പറഞ്ഞു. മത്തായി 6:14-15 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവും ക്ഷമിക്കുകയില്ല. അത്രേ ഉള്ളൂ. ഈ ഒന്ന് മറ്റാറ് യാചനകളിൽ നിന്നും പ്രത്യേകം എടുത്ത് ഊന്നി പറഞ്ഞു. ആളുകളോട് നിങ്ങൾ ക്ഷമിച്ചാൽ അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. പാപക്ഷമയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്. അത് വ്യവസ്ഥയില്ലാതല്ല, അത് വളരെ വ്യക്തമാണ്. യേശു അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾ എത്ര നാൾ ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് കാര്യമല്ല, ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ, ഒരു മനുഷ്യനോടെങ്കിലും ഈ ഭൂമിയിൽ നിങ്ങൾ ക്ഷമിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ല. അല്ലെങ്കിൽ യേശു പറഞ്ഞത് കള്ളമാണ്. അനേകർ ചിന്തിക്കുന്നു, ഞാൻ 40 വർഷമായി ദൈവത്തെ സേവിക്കുന്നു, ഇത് സാരമില്ല, എനിക്ക് ആരോടെങ്കിലും കൈപ്പുണ്ടെങ്കിൽ അത് സാരമില്ല. സഹോദര, ശ്രദ്ധിക്കുക, നിങ്ങൾ ആശ്ചര്യപ്പെടും. നിങ്ങൾ ശവക്കല്ലറയ്ക്കോ അപ്പുറത്ത് നിങ്ങൾ ചെന്ന് അവസാനിക്കുന്നിടത്ത്. കാരണം ആകാശം ഒഴിയും, ഭൂമി മാറിപ്പോകും. എന്നാൽ ദൈവത്തിന്റെ വചനം മാറുകയില്ല. യേശു ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം ക്ഷമിക്കുകയില്ല, നിങ്ങളുടെ സ്വർഗീയ പിതാവ് ക്ഷമിക്കുകയില്ല നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ. നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്നായി ഭൂമിയിൽ നിന്ന് പോകുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ അവരോട് ക്ഷമിക്കു തന്നാല്, അതിനർത്ഥം നിങ്ങൾ അവരെ പോയി കാണണമെന്നല്ല, അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവരോട് ക്ഷമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ, കർത്താവ് ഈ നാളെ മറ്റേയാള് എന്നെ ദ്രോഹിച്ചവർ, ഇപ്പോൾ തന്നെ ഞാൻ അവരോട് ക്ഷമിക്കുന്നു, അവർക്ക് നല്ലത് വരട്ടെ, അവർക്കൊരു ദോഷം വരവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവരെ അനുഗ്രഹിക്കണം, എനിക്ക് അവരെ സ്നേഹിക്കണം, അവരെ ഒരിക്കലും ഞാൻ കണ്ടെന്ന് വരില്ല. അവരോടുള്ള മനോഭാവം ഞാൻ ഇപ്പോൾ തന്നെ വ്യത്യാസപ്പെടുത്തുന്നു, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. നീ അവരെ പോയി കാണേണ്ട ആവശ്യമില്ല, അവിടെ പറയുന്നില്ല പോയി കാണണമോ അങ്ങനെയൊന്നും. അവരെ കണ്ടാൽ അവർ നരച്ചിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷമിക്കുക, അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നാമും ദൈവത്തോട് അതുപോലെ നമ്മളോട് ക്ഷമിക്കാൻ പറയണം. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുമെന്ന്. അതിനുശേഷം ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നമ്മൾ തിരിച്ചറിയുന്നു ചില പരീക്ഷകൾ വളരെ ശക്തമാണെന്ന് നാം അറിയുന്നു. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു, കർത്താവേ ദയവായി ഈ പരീക്ഷയിൽ എന്നെ പ്രവേശിപ്പിക്കാതെ എന്നെ സൂക്ഷിക്കണമെന്ന്. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് 1 കൊരിന്ത്യർ 10:13, നമുക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷിക്കില്ലെന്ന്. എന്നാൽ നാം അത് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ നമ്മളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ശക്തമായി പരീക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന സാഹചര്യം നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന്. ദേവാലയത്തിന്റെ അഗ്രഹത്തിൽ നിന്ന് ചാടുവാൻ പിശാജ് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യില്ല, അത് ദൈവത്തെ പരീക്ഷിക്കണം. അങ്ങനെയുള്ള പരീക്ഷയിലേക്ക് പോകരുത്, അശ്ലീല ബുക്ക് വിൽക്കുന്നവരിടത്തേക്ക് പോകരുത്. അതിനുശേഷം ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറയല്ലേ. ഇന്റർനെറ്റിൽ അശ്ലീല വെബ്സൈറ്റിലേക്ക് പോകരുത്, അതിനുശേഷം രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യില്ല. നിങ്ങൾ തന്നെ അവിടേക്ക് പോയിട്ട് തന്നെ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അങ്ങനെ പറയാൻ കഴിയുന്നു. നാം അവിടെ ശ്രദ്ധാലുക്കളായിരിക്കണം. അനേക ക്രിസ്ത്യാനികൾ പാപത്തിൽ വീഴുന്ന അവരെ തെറ്റിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അവർ തന്നെ പോകുന്നു. രാത്രിയിൽ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ഏകാന്ത സ്ഥലത്ത് നീ നടക്കരുത്. നീ പരീക്ഷിക്കപ്പെടാം. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ അവിടെ നിങ്ങൾ പരീക്ഷിക്കപ്പെടാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സാക്ഷ്യവും നഷ്ടപ്പെടാം ഒരു നിമിഷം കൊണ്ട്. അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കാം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ. പ്രാർത്ഥിക്കുക, ദൈവം തന്നെ പിശാചിന്റെ കയ്യിൽ നമ്മെ സ്വതന്ത്രരാക്കും. പിശാചിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും അവനും നമ്മെ വീഴാതെ സൂക്ഷിപ്പാൻ കഴിയും. അതാണ് നാം പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദോഷത്തിൽ നിന്നും, 90% അല്ല 100%, ഒരു തിന്മയും എനിക്ക് വേണ്ട. എല്ലാ ദോഷത്തിനും എന്നെ രക്ഷിക്കൂ. ജഡീകമായ ദോഷങ്ങൾ മാത്രമാണ്, അതിനേക്കാൾ മോശപ്പെട്ട ആത്മീയ തിന്മകൾ. എല്ലാ ദോഷത്തിനും എന്നെ രക്ഷിക്കൂ. ഈ പ്രാർത്ഥന പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്കാണ്. കർത്താവെ വീഴാതെ സൂക്ഷിക്കൂ. ഞാൻ എന്റെ ചിന്തയിൽ വീണുപോകാതെ വാക്കിൽ, പ്രവൃത്തിയിൽ, മനോഭാവങ്ങളിൽ, എല്ലാ മേഖലയിലും കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഇതിനെല്ലാം നീ മറുപടി തരുമെന്ന്. കാരണം എല്ലാ ശക്തിയും നിന്റേതാണ്, രാജ്യം നിന്റേതാണ്, ശക്തി നിന്റേതാണ്. നീ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമ്പോൾ കർത്താവെ അതിന്റെ മഹത്വം നിനക്കാണ്. അതിന്റെ മഹത്വം ഞാൻ ഒരിക്കലും എടുക്കില്ല. 13-ാം വാക്യം അത് അവസാനിപ്പിക്കുന്ന ആമീൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം ആമീന്റെ അർത്ഥം എന്താണെന്ന്? ആമീന്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളത്. അത് പ്രാർത്ഥന അവസാനിക്കാനുള്ള നല്ല വഴിയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനിത് ചോദിക്കുന്നു. എനിക്കറിയാം അതെന്റെ ജീവിതത്തിൽ സത്യമാകുമെന്ന്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധം മാറാൻ, ദൈവത്തെ കേന്ദ്രീകരിച്ച് മറ്റുള്ളവരെ കരുതി വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.